आकाश वाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഹേതിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ ഇന്ദിരാവതി ദൌത്യം ആരംഭിച്ചു. ബിജെപിയും കോൺഗ്രസും കൂടുതൽ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി. മീഡിയ സർട്ടിഫിക്കേഷൻ സെല്ലുകൾ ജില്ലകളിൽ പ്രവർത്തനമാരംഭിച്ചു. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17-ാം സീസൺ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തെരച്ചിലിന് ശേഷമാണ് ഇഡി സംഘം കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടിൽ ഹാജരാകാൻ 9 തവണ കെജ്രിവാളിന് ഇഡി സമൻസ് നൽകിയിരുന്നു. എന്നാൽ സമൻസുകൾ രാഷ്ട്രീയ പ്രേരിതവും നിയമവിരുദ്ധവുമാണെന്ന് കുറ്റപ്പെടുത്തി കെജ്രിവാൾ ഒരിക്കൽ പോലും ഹാജരായില്ല. ഇഡിയുടെ നിർബന്ധിത നടപടിയിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം ഡൽഹി ഹൈക്കോടതി നിരസിച്ച് മണിക്കൂറുകൾക്കകമാണ് അറസ്റ്റ്. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മന്ത്രിയുമായ അതിഷി അറിയിച്ചു. കേസ് അടിയന്തരമായി പരിഗണിക്കണമെന്ന് സുപ്രീംകോടതിയോട് ആവശ്യപ്പെടും. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധിയും അറസ്റ്റിനെ അപലപിച്ചു. ഭരണഘടനാ വിരുദ്ധവും തെറ്റായതുമായ നടപടിയാണ് അറസ്റ്റെന്ന് അവർ കുറ്റപ്പെടുത്തി. അതേസമയം അഴിമതിക്കെതിരായ നിയമ നടപടിയുടെ ഭാഗമാണ് അറസ്റ്റെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും മുതിർന്ന ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ ശബ്ദത്തെ നിശബ്ദമാക്കാൻ നടത്തുന്ന നീക്കമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. അറസ്റ്റിൽ പ്രതിഷേധിച്ച് സിപിഐഎം തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി പ്രകടനം നടത്തി. കെജ്രിവാളിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് എതിർശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നയമാണ് ഇതെന്ന് സതീശൻ പറഞ്ഞു. കലാപവും സംഘർഷങ്ങളും നേരിടുന്ന ഹേത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ ഇന്ദിരാവതി ദൌത്യം ആരംഭിച്ചു. 12 ഇന്ത്യക്കാരെ ഇന്നലെ ഒഴിപ്പിച്ചതായി കേന്ദ്രമന്ത്രി ഡോ എസ് ജയശങ്കർ അറിയിച്ചു. വിദേശത്ത് കഴിയുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ജയശങ്കർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് നൽകിയ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ബോണ്ടുകളുടെ നമ്പറും അത് വാങ്ങിയവരുടെയും പണമാക്കി മാറ്റിയ രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ പട്ടികയിലുണ്ട്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് SBI ബോണ്ടിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത്. കോടതി ആവശ്യപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കമ്മീഷന് കൈമാറിയതായി SBI സുപ്രീംകോടതിയിൽ ഇന്നലെ സത്യവാങ്മൂലം നൽകിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 9 സ്ഥാനാർത്ഥികളുടെ 3-ാം പട്ടിക ബിജെപി പുറത്തിറക്കി. കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ നീലഗിരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും, തെലങ്കാന മുൻ ഗവർണർ തമിഴ് ഇസൈ സൌന്ദരരാജൻ ചെന്നൈ സൌത്ത് സീറ്റിൽ നിന്നും മത്സരിക്കും. മുതിർന്ന ബിജെപി നേതാവ് കെ അണ്ണാമല കോയമ്പത്തൂർ മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. 57 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസും പുറത്തിറക്കി. അരുണാചൽ പ്രദേശ് മുൻ മുഖ്യമന്ത്രി നബാം തൂക്കി അരുണാചൽ വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും, പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി വൈത്തിലിംഗം പുതുച്ചേരിയിൽ നിന്നും മത്സരിക്കും. ലോക്സഭയിലെ കോൺഗ്രസ് കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി വെസ്റ്റ് ബംഗാളിലെ ബഹ്റംപൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ഓൺലൈൻ ചൂതാട്ട വാതുവെപ്പ് പ്ലാറ്റ്ഫോമുകളുടെ ഉള്ളടക്കങ്ങളും പരസ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമെതിരെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഓൺലൈൻ വാതുവെപ്പും ചൂതാട്ടവും യുവാക്കളിലുണ്ടാക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്താണ് നിർദ്ദേശം. ഇത് പാലിക്കാത്തവർക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമ നടപടിയെടുക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അത്യുഷ്ണം തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത ഈ മാസം 25 വരെ നീട്ടി. സാധാരണയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കൂടാൻ സാധ്യതയുണ്ട്. പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് സെൽ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടങ്ങി. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളത്തും മീഡിയ സർട്ടിഫിക്കേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം, ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളാണ് കമ്മിറ്റിയുടെ അധികാരപരിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമന വിവരങ്ങൾ ഈ മാസം 23-നകം അപ്ലോഡ് ചെയ്യാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. എല്ലാ കേന്ദ്ര സംസ്ഥാന അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും നിയമന വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കോഴിക്കോട് ജില്ലയിൽ ഫ്ളയിംഗ് സ്ക്വാഡും ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡും ചേർന്ന് ഇന്നലെ 2993 പോസ്റ്ററുകളും ബാനറുകളും മറ്റ് പ്രചാരണ സാമഗ്രികളും നീക്കം ചെയ്തു. പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചാരണ സാമഗ്രികളാണ് നീക്കം ചെയ്തത്. 14,816 പ്രചാരണ സാധനങ്ങൾ ഇതുവരെ സ്ക്വാഡുകൾ നീക്കം ചെയ്തു. രേഖകളില്ലാതെ കൈവശം വച്ച 5,00,000 രൂപ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം ഫ്ളയിംഗ് സ്ക്വാഡ് പിടിച്ചെടുത്തു. സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ മലപ്പുറം ജില്ലയിൽ 3 ഷിഫ്റ്റുകളിലായി 48 ഫ്ളയിംഗ് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണ ചൂടിന് ഒട്ടും കുറവില്ല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
രാഹുൽ ഗാന്ധി MP വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നതോടെ വയനാട് പാർലമെന്റ് മണ്ഡലം വീണ്ടും ദേശീയ ശ്രദ്ധ ആകർഷിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതോടെ UDF പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ്. ഇവരുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയായി വരികയാണ്. അതേസമയം വയനാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന കണക്ക് കൂട്ടലിൽ LDFന്റെ നേതൃത്വത്തിൽ മാസങ്ങൾക്ക് മുൻപ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണത്തിൽ ഏറെ മുന്നോട്ടു പോകുകയും ചെയ്തു. CPI ദേശീയ നേതാവ് അനിരാജിയാണ് LDF സ്ഥാനാർത്ഥി. അനിരാജിയുടെ രണ്ടാംഘട്ട പര്യടനവും ജില്ലയിൽ പൂർത്തിയായി കഴിഞ്ഞു. എന്നാൽ NDA സ്ഥാനാർത്ഥിയെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. CK ജാനുവോ AP അബ്ദുള്ളക്കുട്ടിയോ NDA സ്ഥാനാർത്ഥിയാവാനാണ് സാധ്യത. വയനാട്ടിലെ വന്യമൃഗശല്യവും രാത്രികാല ഗതാഗത നിയന്ത്രണവും അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ വയനാട് മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA അക്കൌണ്ട് തുറക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് മുൻ ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. NDA കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് LDF ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനങ്ങൾ ഗായകൻ VT മുരളി പ്രകാശനം ചെയ്തു. പാട്ടും രാഷ്ട്രീയവും ഇഴചേർന്ന ചരിത്രമാണ് കേരളത്തിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി ഇന്നലെ സാമൂതിരി PKS രാജയെ സന്ദർശിച്ചു. സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കൺവെൻഷനുകളും പര്യടനങ്ങളുമായി 3 മുന്നണികളുടെയും പ്രചാരണം ചൂടുപിടിക്കുന്നു. UDF കണ്ണൂർ നിയമസഭാ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉച്ചയ്ക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ചൊവ്വയിൽ ഉദ്ഘാടനം ചെയ്യും. NDA കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. UDF സ്ഥാനാർത്ഥി K സുധാകരൻ ഇന്ന് പേരാവൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തും. LDF സ്ഥാനാർത്ഥി MV ജയരാജൻ മട്ടന്നൂർ മണ്ഡലത്തിലും NDA സ്ഥാനാർത്ഥി C രഘുനാഥ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും ഇന്ന് പര്യടനം നടത്തും. IPL 2020 ക്രിക്കറ്റ് 17-ാം സീസൺ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 8-ന് ഉദ്ഘാടന മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ധോണി ഋതുരാജ് ഗേഗ്വാദിന് കൈമാറിയിരുന്നു. സ്വിറ്റ്സർലൻഡിൽ സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ കിഡംബി ശ്രീകാന്ത്, കിരൺ ജോർജ്, പ്രിയാൻഷു രജാവത് എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദും ട്രീസ ജൂളിയും നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരുന്നു. പ്രൈം വോളിബോൾ 3-ാം സീസൺ കിരീടം കാലിക്കറ്റ് ഹീറോസിന്. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഫൈനലിൽ നവാഗതരായ ഡൽഹി തൂഫാൻസിനെ 1-3 തോൽപ്പിച്ചാണ് ഹീറോസ് ജേതാക്കളായത്. സംസ്ഥാന ഗവൺമെന്റ് 4,866 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ലേലം ഈ മാസം 26-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിൽ നടത്തും. എടപ്പാൾ മേൽപ്പാലത്തിലെ വാഹനാപകടത്തിൽ മരണസംഖ്യ 2. ഇന്നലെ പുലർച്ചെ KSRTC ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഡ്രൈവർ പാലക്കാട് സ്വദേശി രാജേന്ദ്രൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം സ്വദേശി സുകുമാരനാണ് വൈകിട്ട് മരിച്ചത്. ബസിലെ 9 യാത്രക്കാർക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ പ്രശസ്തമായ മലക്കുട മഹോത്സവം ഇന്ന്. മലനട അപ്പൂപ്പന്റെ പ്രതിപുരുഷനായ ഊരാളി കറുപ്പ് കച്ചയുടുത്ത് മലക്കുടയേന്തി മലയിറങ്ങുന്ന ആചാരവും കൂറ്റൻ കെട്ടുകാഴ്ചകളും കാണാൻ ഒട്ടേറെ ഭക്തർ ക്ഷേത്രത്തിലെത്തും. ചവറ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവവും ഇന്നും നാളെയുമായി നടത്തും. പുരുഷന്മാർ സ്ത്രീവേഷം അണിഞ്ഞ് വിളക്കെടുക്കുന്ന ആചാരത്തിൽ 100,000,000 ഭക്തർ പങ്കെടുക്കും. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. ഹേത്തിയിൽ നിന്ന് ഇന്ത്യക്കാരെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തിക്കാൻ ഇന്ത്യ ഓപ്പറേഷൻ ഇന്ദിരാവതി ദൌത്യം ആരംഭിച്ചു. ബിജെപിയും കോൺഗ്രസും കൂടുതൽ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമായി. മീഡിയ സർട്ടിഫിക്കേഷൻ സെല്ലുകൾ ജില്ലകളിൽ പ്രവർത്തനമാരംഭിച്ചു. ഐപിഎൽ 2020 ക്രിക്കറ്റ് 17-ാം സീസൺ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.